103-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വചനം Psalms 103:11.
ആകാശഭൂമിക്കുമിത ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു.
കഴിഞ്ഞ ആഴ്ചയിലും ഈ സങ്കീർത്തനം നാം ഈ സഭയിൽ വായിക്കുകയും അതിനുള്ള സന്ദേശങ്ങളെ കേൾക്കുകയും ചെയ്തവരാണ്. എന്റെ ഹൃദയത്തിൽ ദൈവം ഈ വചനത്തിലേക്കാണ് എന്റെ ഹൃദയത്തെ നടത്തിയത്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. The loving kindness of God is far above the human level. It is far above. ദൈവം ദൈവത്തിന്റെ ഓരോ സ്വഭാവ വിശേഷതകളെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം, അവൻ ആരായിരിക്കുന്നു എന്നുള്ള ഒരു പരിജ്ഞാനമാണ് ഏതവസ്ഥയിലും ദൈവത്തിന്റെ അടുത്തേക്ക് ധൈര്യത്തോടെ നമുക്ക് കടന്നു വരുവാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്. അവൻ ആരായിരിക്കുന്നു എന്നുള്ള ആ സത്യമാണ്. ഒരുപക്ഷെ ഉത്സാഹമുള്ളപ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ നമ്മൾ മടി കാണിക്കത്തില്ല. എന്നാൽ തളർന്നിരിക്കുമ്പോൾ, എന്തെങ്കിലും വീഴ്ച നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, എന്തെങ്കിലും ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ചിലപ്പോൾ അവന്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഒരു മടി നമ്മുടെ ജീവിതത്തിൽ കാണുന്നതിന്റെ കാരണം ഹു ഈസ് ഗോഡ്, ദൈവം ആരായിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ കൊണ്ടു നടന്നാൽ മാത്രമേ നമുക്കത് കഴിയത്തുള്ളൂ. എഴുതിയ ഈ സങ്കീർത്തനം എഴുതിയ ദാവീദിന്റെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാം. ദാവീദ് ഇങ്ങനെ എഴുതാൻ, ഇത് എത്ര വലുതാണ് എന്ന് എഴുതിയിട്ട് ദാവീദ് എന്താണ് ചെയ്തത്? 2 Samuel chapter 12. അതിനകത്ത് ദാവീദിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട്, അവൻ ഉസ്സിയായുടെ ഭാര്യ ബത്ശബയുമായിട്ട് വിചാരം ചെയ്തതിനു ശേഷം ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെടുകയും നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് ദൈവം സംസാരിച്ചു. അതിന്റെ 13-ാം വചനത്തില് ഇങ്ങനെയാണ് വായിക്കുന്നത്: ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയൻ യഹോവയുടെ ശത്രുക്കൾക്ക് ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ ദാവീദ് പാപം ചെയ്തു, ദൈവത്തോട് അവൻ അപേക്ഷിച്ചു, ദൈവം അവന്റെ പാപത്തെ ക്ഷമിച്ചു കൊടുത്തു. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, നീ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള ഈ കുഞ്ഞ് മരിച്ചു പോകും. എന്നാൽ ഈ പ്രവചനം അവിടെ നിലനിൽക്കെ ദാവീദ് എന്താണ് ചെയ്തത്? അതാണ് എന്നെ അതിശയിപ്പിച്ചത്. താഴോട്ട് കാണുമ്പോൾ, താഴോട്ടെടുക്കുമ്പോൾ ആ കുഞ്ഞിന് മരിക്കത്തക്ക ദീനം വന്നു. എന്നാൽ ദാവീദ് എന്താണ് ചെയ്തത്? അതിന്റെ 16-ാം വചനം: ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കടന്ന് രാത്രി മുഴുവൻ നിലത്ത് കിടക്കുകയും ചെയ്തു. ഓർക്കണമേ, ഇവിടെ പ്രവാചകനോട് ദൈവം വളരെ വ്യക്തമായിട്ട് സംസാരിച്ചതാണ്, നിനക്ക് ജനിക്കുവാനുള്ള ഈ കുഞ്ഞ് മരിച്ചു പോകും. ദാവീദിനും ഹൃദയത്തിൽ അറിയാം, ഞാൻ പാപം ചെയ്തു പോയി, ദൈവം എന്നോട് ക്ഷമിച്ചു, എങ്കിലും ഈ ശിക്ഷ ഞാൻ ഏറ്റെടുക്കേണ്ടതല്ലേ. എന്നാൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ദാവീദിന് ഇങ്ങനെയൊരു പ്രാർത്ഥന, ഈ കുഞ്ഞിനു വേണ്ടി, പ്രവാചകൻ മരിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞിനു വേണ്ടി ഇങ്ങനെ ദൈവത്തോട് അപേക്ഷിക്കുവാൻ അവനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കാം? അവൻ രട്ടൊടുത്ത് ഉപവസിച്ചു, എന്നിട്ട് കുഞ്ഞു മരിച്ചുപോയി. അവന്റെ ഭൃത്യന്മാർ വിചാരിച്ചു, ഇവന്റെ ഈ ദാവീദിന്റെ ഈ തീഷ്ണതയേറിയ പ്രാർത്ഥനയും ഭക്ഷണം പോലും കഴിക്കാതെ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, കുഞ്ഞു മരിച്ചുപോയത് കൊണ്ട് ഇവന് നിരാശയിൽ വല്ലതും ചെയ്യുമെന്നൊക്കെ ഭയപ്പെട്ട് ഭൃത്യന്മാർ അവന്റെ അടുക്കൽ ചെന്നപ്പോൾ ദാവീദ് അവരോട് പറയുന്നൊരു കാര്യമാണ് അതിന്റെ 21-22 വചനങ്ങൾ. അവന്റെ ഭൃത്യന്മാർ അവനോട്, നീ ഈ ചെയ്തിരിക്കുന്നത് എന്ത്? കുഞ്ഞ് ജീവനോടെ ഇരുന്ന സമയം നീ അവന് വേണ്ടി ഉപവസിച്ചു കരഞ്ഞു, കുഞ്ഞു മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചല്ലോ എന്ന് ചോദിച്ചു. അവന്റെ ഭൃത്യന്മാർക്ക് ഇത് മനസ്സിലായില്ല, ഈ ദാവീദ് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന്. അതിന്റെ അടുത്ത വചനത്തിൽ അവൻ എഴുതിയിരിക്കുകയാണ്, അതിന് അവൻ, കുഞ്ഞു ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ചു, കരഞ്ഞു, കുഞ്ഞു ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്ക് അറിയാം എന്ന് ഞാൻ വിചാരിച്ചു. നോക്കണേ, പ്രവാചകന്റെ ശബ്ദം അവിടെ നിൽക്കുവാണ്. നാഥാൻ പ്രവാചകന്റെ ശബ്ദം, നിന്റെ കുഞ്ഞ് മരിച്ചു പോകും, രോഗം വന്നു മരിക്കത്തക രോഗമാണ്. എങ്കിലും ദാവീദിനെ ഇത്ര തീഷ്ണതയോടെ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ആ ദാവീദാണ് എഴുതിയത്, ആകാശം ഭൂമിക്കും ഇതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് ദയ വലുതായിരിക്കുന്നു. ദൈവത്തിന്റെ ദയ, ദൈവം ആരായിരിക്കുന്നുവോ അവന്റെ സ്വഭാവം എന്തായിരിക്കുന്നുവോ എന്നുള്ളതാണ്. എല്ലാം പ്രതികൂലമായിരിക്കെ, പ്രവചനം പോലും പ്രതികൂലമായിരിക്കെ, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവഭക്തനെ ഉത്സാഹിപ്പിച്ചത് ദൈവത്തിന്റെ ദയ എത്രയോ വലുത് ആണെന്നുള്ളതാണ്. ദൈവ വചനത്തിലുടനീളം നാം കാണുന്നത് അനേക പാപങ്ങളിൽ വീണവർ, വ്യക്തിപരമായും കുടുംബമായും ഒരു സമൂഹം പോലും, ഇസ്രായേൽ സമൂഹം മൊത്തം വിഗ്രഹാരാധനയിൽ കുടുങ്ങി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും ദൈവത്തിന് അവരോടുള്ള ദയയ്ക്ക് ഒരു വ്യത്യാസവും വന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ നിടുവിൽ നിന്ന് നിലവിളിച്ചപ്പോൾ ദൈവം കേട്ട് അവരുടെ അകൃത്യങ്ങളെ മോചിച്ച് അവരോട് പാപങ്ങളെ ക്ഷമിച്ച് വീണ്ടും അവർക്ക് ദൈവസാന്നിധ്യവും ദൈവസാന്നിധ്യത്തിലുള്ള സമൃദ്ധിയെല്ലാം കൊടുത്തത് ദൈവം ദയയുള്ള ആളായതുകൊണ്ടാണ്. ഈ സങ്കീർത്തനങ്ങളിൽ ഉടനീളം കാണുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ദയ, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്, എന്നേക്കുമുള്ളത്. പഴയ നിയമത്തില് ഈ ആലയത്തിൽ ദാവീദ് ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നു. അവരുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം എന്ന് ഞാൻ വായിച്ചപ്പോൾ രസകരമായി തോന്നി. അതിന്റെ 1 ദിനവൃത്താന്തം 16:41
അവരോടുകൂടെ ഹേമാൻ, യെദൂഥൂൻ മുതലായ പേർ വിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠമാരെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ നിയമിച്ചു.
ദാവീദ് ചില ശ്രേഷ്ഠന്മാരെ നിയമിച്ചിരിക്കുകയാണ്. അവന്റെ ദയ എന്നേക്കുമുള്ളത്, എന്നേക്കുമുള്ളത് ഇങ്ങനെ അവന്റെ ആലയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് 136 സങ്കീർത്തനത്തിന്റെ 26 വചനത്തിലും എഴുതിയിരിക്കുന്നത്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത് സങ്കീർത്തനങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഒരു പ്രാവശ്യം മാത്രമല്ല എഴുതിയിരിക്കുന്നത്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ആലയത്തിലേക്ക് കയറി വരുമ്പോൾ രണ്ടുപേരിൽ ആലയത്തിന്റെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നമ്മൾ ചിന്തിക്കും, ഇവനെന്താണ്, എന്തോ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നാൽ ഈ ആലയത്തിൽ ഇങ്ങനെയായിരുന്നു നടന്നിരുന്നത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന്. കാരണം അതിന്റെ പടിയിലേക്ക് കയറി വരുന്നവർ അവന്റെ ദയയെക്കുറിച്ചുള്ള ഒരു വെളിപാട് ലഭിച്ചില്ല എങ്കിൽ അതിന്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ അവന്റെ മനസാക്ഷിയിൽ ഒരു സ്വാതന്ത്ര്യം അവന് കാണത്തില്ല. അതുകൊണ്ട് ദൈവം ആരായിരിക്കുന്നു എന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രാർത്ഥനയിൽ ഒരാൾക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് വേണ്ടവണ്ണം ചെല്ലാൻ കഴിയത്തുള്ളൂ. ദാവീദ് പ്രാർത്ഥിച്ചത് അങ്ങനെ. അതുകൊണ്ടാണ് ദൈവവചനത്തിലുടനീളം കാണുന്ന ദൈവത്തിന്റെ ദയ എത്രയോ എത്രയോ വലുതെന്ന് നാം നമ്മുടെ ജീവിതത്തിലെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് പരിചയമുള്ള വചനമാണ് ലമെന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകം, അതിന്റെ 3 22 23 വചനങ്ങൾ. വിലാപങ്ങളുടെ പുസ്തകം 3 22 23 വചനങ്ങൾ.
നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു.
വലിയതുമാകുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയ എത്രയോ വലുതായതുകൊണ്ടാണ്. മറ്റു മനുഷ്യർക്ക് നമ്മളോടുള്ള ദയ വലുതായതുകൊണ്ടല്ല, മറ്റു മനുഷ്യർക്ക് നമ്മളോടുള്ള കരുണ വലുതായതുകൊണ്ടല്ല, ദൈവത്തിന്റെ ദയ എത്രയോ എത്രയോ വലുതായതുകൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതിരുന്നത്. അത് രാവിലെ തോറും പുതിയതാണ്. ഇറ്റ്സ് ന്യൂ എവറി മോർണിംഗ് എന്നാണ് പറയുന്നത്. ഇന്നലത്തെ ഒരു ദയയിലല്ല ദൈവം നമ്മെ ഇന്ന് നടത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങളെ നമുക്ക് മറക്കുവാൻ കഴിയുന്നത് ഹിസ് മേഴ്സീസ്, ഹിസ് ലവിംഗ് കൈൻഡ്നെസ് ഇസ് ന്യൂ എവറി മോർണിംഗ് എവറി ഡേ ഓഫ് ദ ഇയർ. ഈ ദൈവത്തെ കുറിച്ചുള്ള ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ കഴിയുന്നത്. ഈ സത്യം കണ്ടെത്തിയ ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തെ ആർ തനായിരിക്കുന്ന നിലയിൽ മനസ്സിലാക്കുന്നുവോ അവർക്ക് മാത്രമേ ദൈവത്തിന്റെ ഹൃദയം സ്വന്തം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയത്തുള്ളൂ. ആ ഹൃദയം ഉൾക്കൊണ്ട ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരോട് ഈ ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. മറ്റുള്ളവരോട് ദയ കാണിക്കണമെങ്കിൽ നാം എത്ര വചനം കേട്ടാലും പ്രാർത്ഥിച്ചാലും പ്രയാസമാണ്. എന്നാൽ ദൈവം ആരായിരിക്കുന്നു, അവന് എന്നോട് എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് മാത്രമാണ് നമുക്ക് മറ്റുള്ളവരോടും ദയയും കരുണയും കാണിക്കുവാൻ സാധിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ദൈവം പുതുതാക്കിയത് കൊണ്ട് നമ്മളും ഓരോ പ്രഭാതത്തിലും ഈ ദയയും കരുണയൊക്കെ പുതുതാക്കേണ്ടവരാണ്. കാരണം നമ്മുടെ ചുറ്റും ഇത് അർഹിക്കുന്ന അനേകർ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുണ്ട്, നമ്മുടെ ജോലിസ്ഥലത്തുണ്ട്. ഇത് അർഹിക്കുന്ന അനേകർ ദൈവത്തിന്റെ ദയ അർഹിക്കുന്നവർ. പക്ഷേ ആരിലൂടെയാണ് ഈ ദയയും കരുണയൊക്കെ മറ്റുള്ളവർ അനുഭവിച്ചറിയുന്നത്? ദൈവത്തിന്റെ മക്കളായ നമ്മളിലൂടെയാണ് ദൈവം എങ്ങനെയുള്ളവരെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. ഈ ദൈവത്തിന്റെ ഈ സ്വഭാവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയ പലരെയും ദൈവജനത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പുതിയ നിയമത്തില് ഇങ്ങനെയുള്ള ഒരു കൂട്ടരാണ് പരീശന്മാർ. അവർക്ക് ദൈവത്തിന്റെ മനസ്സലവിനെ കുറിച്ചോ ദയയെക്കുറിച്ചോ ഒന്നും, അവർക്ക് ദൈവത്തിന്റെ വചനങ്ങൾ അറിയാമായിരുന്നു. അവർ യാഗങ്ങൾ കഴിക്കുന്നതിൽ വളരെ ഉത്സാഹമുള്ളവരായിരുന്നു. യേശു എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം അതിന്റെ 9:13 പരീശന്മാരെ കുറിച്ച്, ദൈവത്തെ അവന്റെ സ്വഭാവത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയ പരീശന്മാരെ കുറിച്ച് യേശു പറഞ്ഞത് എന്താണ്?
യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു.
ആ അതിന് മുമ്പുള്ള വചനങ്ങൾ വായിക്കാം.
പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിപ്പീൻ.
യേശു പറഞ്ഞു, നിങ്ങൾ പോയി പഠിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുള്ളവരാണ്. ന്യായപ്രമാണം മുഴുവൻ അരച്ചു കലക്കി നിങ്ങൾ പഠിക്കുന്നവരാണ്. അത് അനുസരിക്കാനൊക്കെ നിങ്ങൾ ഉത്സാഹിക്കുന്നവരാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങൾ പോയി ഒരു കാര്യം പഠിക്കണം. കാരണം യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് നീ പഠിക്കണം. കാരണം കരുണയായ ദൈവം അവരുടെ മുമ്പിൽ ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ടിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചുങ്കക്കാരും പാപികളോടും കൂടെ യേശു ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഓ ഇവൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ, എന്തുകൊണ്ട് അവനത് ചെയ്യുന്നു. അവനെ പോയി നിങ്ങൾ ഒരു കാര്യം പഠിക്കണം. ഇന്നും പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങൾ പോയി ചില കാര്യങ്ങൾ പഠിക്കണം. ദൈവം എങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ പഠിക്കണം. അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും അത് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ഇതേ ദൈവത്തെ അതിന്റെ സ്വഭാവത്തിൽ തിരിച്ചറിയാൻ കഴിയാതിരുന്ന വേറൊരു വ്യക്തി താലന്റഡ് ഉപമയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന്റെ 24 വചനം.
ഒരു താലന്റ് ലഭിച്ചവന് അടുക്ക വന്നു, യജമാനനെ നീ വിതയ്ക്കാത്തടത്ത് നിന്നും കൊയ്യുകയും വിതറാത്തടത്ത് നിന്നും ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു, ചെന്ന് നിന്റെ താലന്റ് നിരത്തു മറച്ചു വെച്ചു.
താലന്റ് കൊടുത്ത മറ്റു രണ്ട് ലഭിച്ച രണ്ട് ഭൃത്യന്മാർ തങ്ങൾക്ക് കിട്ടിയ താലന്റുകൾ വ്യാപാരം ചെയ്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഭൃത്യൻ, ഒരു ദാസൻ യജമാനെ കുറിച്ച് അവനുള്ള വെളിപാട് എന്ന് പറയുന്നത് അവൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നുള്ള ഒരു ചിന്തയാണ് അവൻ യജമാനെ കുറിച്ച് ലഭിച്ചത്. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? അവന്റെ താലന്റ് അവൻ കുഴിച്ചിട്ടു. തിരിച്ചു വന്ന് യജമാനൻ അവനെ വിളിക്കുന്നതാ, ദുഷ്ടനായ ദാസൻ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ താലന്റുകളൊക്കെ കൊടുത്തപ്പോ എനിക്ക് ഓരോന്നോരോന്നോ അല്ല ഓരോരുത്തരെയും സ്പെഷ്യൽ ആയിട്ട് വിളിച്ച് കൊടുക്കുകയായിരുന്നോ, ഈ ദാസന്മാർക്കെല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അവർക്ക് ഒരുമിച്ച് അങ്ങ് കൊടുക്കുകയായിരുന്നു. എന്നാൽ യജമാൻ പിറ്റേ ദിവസമല്ല ചോദിച്ചത് ഈ കണക്ക്, കുറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ഒരു താലന്റ് കിട്ടിയവന് വല്ലപ്പോഴും ഈ മറ്റു രണ്ട് ദാസന്മാരോടെങ്കിലും ഒന്ന് പോയി ചോദിക്കാമായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടിയ താലന്റ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചെങ്കിലും. അവർ പറഞ്ഞേനെ, ഓ ഞങ്ങൾ വ്യാപാരം ചെയ്യുകയാണ്. അപ്പൊ പറയുമ്പോ, അയ്യോ ഈ യജമാനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ആളാണെന്നല്ലോ, അവൻ എവിടെയെങ്കിലും ഒക്കെ ഒരു കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ ലഭിച്ചേനെ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ദൈവത്തെ അവരാരായിരിക്കുന്ന നിലയിൽ അറിയുന്നുവോ അവരോടുള്ള കൂട്ടായ്മ നമ്മെ ഒത്തിരി എന്താണ് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. നമ്മൾ ജീവിതത്തിന്റെ അവസാനം ദൈവത്തെക്കുറിച്ച് വെളിപാടുകൾ ലഭിച്ച് മരിച്ചു മരണക്കിടക്കിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, അവന്റെ കരുണ തീർന്നിട്ടില്ലോ എന്ന് പറയുവാൻ മാത്രമല്ല, നാം ജീവനോടെ ഇരിക്കുമ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് ഇത് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അത് തിരിച്ചറിഞ്ഞവരുമായിട്ടുള്ള കൂട്ടായ്മ നല്ലതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എപ്പോഴേലും ഒക്കെ ഈ ഒരു കുഴിച്ചിട്ട ദാസൻ മറ്റൊരു ദാസന്മാരുടെ അടുക്കലൊക്കെ ഒന്ന് പോയി ചോദിച്ചിരുന്നെങ്കിൽ അവന് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ലഭിക്കുകയും അവനീ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നിലവിളി കേൾക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചേനെ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഞാൻ എന്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവത്തെ അവനായിരിക്കുന്ന രീതിയിൽ അറിയുമ്പോഴാണ് അവനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതിന്റെ ഊഷ്മളതയിലേക്ക് വരുന്നത്. വി ഷുഡ് നോ ഹൂ ഗോഡ് ഈസ്, ദെൻ ഓൺലി അവർ റിലേഷൻഷിപ്പ് വിത്ത് ഹിം വിൽ ഗ്രോ. ഈ റിലേഷൻഷിപ്പാണ്, ഈ ദൈവമായിട്ടുള്ള ഈ ബന്ധമാണ് നമ്മെ അവനെ കേൾക്കുന്നതിൽ നിന്നും കേൾക്കുകയും അവനെ അനുസരിക്കുന്നതിനും നമ്മളെ ഉത്സാഹിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അതനുസരിക്കുവാനും നമുക്ക് ഉത്സാഹം വരണമെങ്കിൽ ദൈവം ആരായിരിക്കുന്നുള്ള തിരിച്ചറിവ്, അവനുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മളെ അനുദിനം അടുപ്പിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനയിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ധൈര്യത്തോടെ കടന്നു വരുവാൻ കഴിയണമെങ്കിൽ കുഞ്ഞു മരിക്കുമെന്ന് പ്രവചനം നിലനിൽക്കെ ദാവീദ് പറയുന്നു, ദൈവത്തിന്റെ ദയ ആകാശത്തോളം വലുതായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും മരിക്കുന്നിടം വരെ. ഇന്ന് നമുക്ക് പ്രാർത്ഥനയിൽ സഹിഷ്ണുത വേണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇടപെടുന്നതിൽ ദീർഘക്ഷമ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ദൈവം ആരായിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം ഒന്നുണ്ട് കാര്യങ്ങളെ ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനം അതിന്റെ 2:13
കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കുന്നു.
കരുണ ന്യായവിധിയെ ജയിക്കുന്നു. ദൈവം നമ്മോട് ന്യായവിധി നടത്തിയായിരുന്നെങ്കിൽ, ദിനംതോറും അവൻ ന്യായവിധിയാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ നമ്മളാകെ മുടിഞ്ഞു പോയേനെ. എന്നാൽ ന്യായവിധിക്ക് പകരം അവൻ കരുണയാണ് ഓരോ ദിവസവും പുതുതാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതല്ലോ. കൊലോസ്യലേഖനം 3:12 കൊലോസ്യലേഖനം 3:12
അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യനും പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ.
ഉണ്ടോ അതിന്റെ മുമ്പിലത്തെ വചനം ഒന്നും കൂടെ? അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. ദൈവം നമ്മളെ വിളിക്കുന്നതാണ് ദൈവത്തിന്റെ വ്രതന്മാർ, വിശുദ്ധന്മാർ, ദൈവത്തിന്റെ പ്രിയർ. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അത് ധരിക്കണമെങ്കിൽ ആദ്യമേ നാം വായിച്ചതുപോലെ അവൻ എങ്ങനെയുള്ളവനെന്ന് തിരിച്ചറിയണം. അവന്റെ ദയ ആകാശത്തോളം ഉയർന്നിരിക്കുന്നു ഭൂമിയേക്കാൾ. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയെ കുറിച്ചുമുള്ള വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുമ്പോഴാണ് ഈ സ്വഭാവവിശേഷങ്ങൾ ദൈവത്തിന്റെ പ്രിയരായ ദൈവത്തിന്റെ വൃതന്മാരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവേ, ദൈവത്തിന്റെ ഭക്തന്മാർ നിരന്തരം നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്ന നിന്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് മടികൂടാതെ നിർത്താതെ പറയുവാൻ പാടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനെക്കുറിച്ചുള്ള ധ്യാനമാണല്ലോ നിന്റെ അടുക്കിലേക്ക് ഏതവസ്ഥയിൽ ഓടി വരുവാൻ ഞങ്ങളെ സഹായിക്കുന്നത്. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ പുതുതാക്കിയ നിന്റെ ദയയിൽ കർത്താവേ ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് വരുന്നു. കർത്താവേ, ഞങ്ങളെ ഈ സ്വഭാവവിശേഷമുള്ളവരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീശന്മാരെ പോലെ കരുണ കാണിക്കുവാൻ മറന്നുപോയവരെ പോലെ അല്ല കർത്താവേ, നിന്നെ പോലെ കരുണ കാണിക്കുന്നവരാക്കി, ദയ കാണിക്കുന്നവരാക്കി, വിധിക്കാതെ കരുണ കാണിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകരുതനായ സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.